Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ. ഓശാന മഹോത്സവം വിരിയിക്കുന്ന ദൈവസ്നേഹത്തിന്റെ നിറക്കൂട്ട് എന്ന ചിന്താമലരുകളാണ് ഇന്ന്.
പ്രകൃതിയിൽ വൈവിധ്യമാർന്ന നിറങ്ങൾ നാം കാണുന്നു. അവയുടെ വേറിട്ടു നിൽക്കുന്ന പൊലിമയും തനിമയുമാണ് നമ്മെ ആകർഷിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതും. ഓരോരുത്തരും ഓരോ നിറങ്ങൾ പോലെയാണ്. അതുകൊണ്ടുതന്നെ ഓരോരുത്തരും ഓരോ നിറമല്ലേ ഇഷ്ടപ്പെടുന്നത്? കുട്ടികൾക്ക് കടുത്ത നിറങ്ങളാണ് ഇഷ്ടമെങ്കിൽ മുതിർന്നവർക്ക് പൊതുവെ ഇളം നിറങ്ങളാണ് താൽപ്പര്യം. എന്നാൽ അടിപൊളി നിറങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളെപ്പോലുള്ള കാരണവന്മാരുമുണ്ടെന്ന് മറക്കരുത്. നിറങ്ങളുടെ ഇഷ്ടാനിഷ്ടം അപ്പോൾ വളരെ വ്യക്തിപരവും ആനുപാതികവുമാണ് എന്നു പറയുന്നതായിരിക്കും ശരി. പെസഹ നാളിൽ ക്രിസ്തു ജെറുസലേമിലെത്തിയപ്പോൾ ജനങ്ങൾ അവിടുത്തെ ചെറുകഴുതയുടെ പുറത്തിരുത്തി വർണ്ണക്കുപ്പായങ്ങൾ വഴിനീളെ വിരിച്ച് പച്ച ചില്ലകൾ കൈയിലേന്തി ആർത്തുവിളിച്ച് വളരെ മോടിയായിട്ടല്ലേ പട്ടണത്തിലേക്ക് വരവേറ്റത്? ആത്മീയ വർണ്ണപ്പൊലിമയുടെ ഓശാന മഹോത്സവത്തിൽ നമുക്കിന്ന് ഈ ചെറിയ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ക്രിസ്തുദേവന് സ്തുതിയും ബഹുമതിയും അർപ്പിക്കാം.
പ്രപഞ്ചനാഥനു പുകഴ്ച പാടാം, പ്രകൃതിയൊരുങ്ങി ഉണർന്നു. പെസഹ നാളിൻ സ്മരണ പുതുക്കാൻ തിരുസവിധയണയുന്നു.
പണ്ടൊരിക്കൽ നിറങ്ങൾ തമ്മിൽ തർക്കവും വാഗ്വാദവുമുണ്ടായി. അവരിൽ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രയോജനപ്പെടുന്നതും എന്നതായിരുന്നു തർക്കവിഷയം. രാഷ്ട്രീയത്തിലും രാഷ്ട്രങ്ങളിലും സഭയിലും സമൂഹത്തിലും പ്രസ്ഥാനങ്ങളിലുമെല്ലാം ഇതുതന്നെയാണല്ലോ പ്രശ്നം. ഓരോരുത്തരും വാദങ്ങൾ നിരത്തി കേമത്തം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണല്ലോ. നിറങ്ങളുടെ പ്രശ്നമെന്താണെന്ന് നോക്കാം.
ഹാ, ഞാൻ പച്ചയാണ്, പച്ച നിറമാണ്. നിശ്ചയമായും ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും പ്രധാനി. ജീവന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് ഞാൻ. വൃക്ഷങ്ങളും ചെടികളും സസ്യലതാദികളും പുൽനാമ്പുകളും അടങ്ങിയ പ്രകൃതി മുഴുവൻ എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനില്ലെങ്കിൽ, എന്റെ ഹരിതകമില്ലെങ്കിൽ ജീവികൾ നിർജീവമാകും. അവയെല്ലാം ഓജസ്സറ്റ് നശിക്കും. നാട്ടിൻപുറത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക്, അപ്പോൾ എന്റെ സാന്നിധ്യത്തിന്റെ പച്ച പകിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും.
നീ ഇത്ര നിഗളിക്കുന്നത് എന്തിനാ? നിന്റെ നോട്ടം ഈ ഭൂമിയിലേക്ക് മാത്രമാണ്. ദേ, ഒന്ന് മേലേക്ക് നോക്ക്. അതിവിസ്തൃതമായ ആകാശ വിധാനവും പിന്നെ താഴെ വിശാലമായ ആഴിപ്പരപ്പുമെല്ലാം നോക്ക്, നോക്ക്. അവിടെ എന്താ കാണുന്നത്? നീലിമയാർന്ന സമുദ്ര പരപ്പിൽ നിന്ന് മേഘങ്ങൾ വെള്ളം വലിച്ചെടുത്ത് മഴ പെയ്യിക്കുകയും പ്രകൃതിയിൽ ജീവൻ നിലനിർത്തുകയും ചെയ്യുന്നു. വിരിവാർന്ന നീലവിഹായസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം സന്നിവേശിപ്പിക്കുകയാണ്. പിന്നെ എന്റെ നീലാംബരത്തിനും മേലെയാണ്, ഈ മേഘങ്ങൾക്കപ്പുറമാണ് ദൈവം വസിക്കുന്ന നാടും വീടുമെല്ലാം. അറിയാമോ?
അപ്പോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. ഈ ലോകത്തെ എന്റെ സാന്നിധ്യം പരിമിതമാണ്. എന്നാൽ ഓർക്കുക, ഞാൻ നിങ്ങളെ ആരെയും പോലെയല്ല, ആരോഗ്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഞാൻ. മനുഷ്യന്റെ ശാരീരിക വളർച്ചയ്ക്ക് ഞാൻ അനുപേക്ഷണീയമാണ്. എന്റെ സേവനം അതുല്യമാണ്. സുപ്രധാനമായ ജീവകങ്ങളാണ്, വിറ്റാമിനുകൾ, വൈറ്റമിൻസ് ആണ് ഞാൻ വഹിക്കുന്നത്. കാരറ്റും മധുരനാരങ്ങയും മത്തനും ചക്കയും മാങ്ങയും എല്ലാം എന്താണ്, എന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പിന്നെ ഞാൻ എല്ലായിടത്തും അങ്ങനെ കറങ്ങി നടക്കാറൊന്നുമില്ല, അത്ര ചീപ്പല്ല എന്ന് ചുരുക്കം. പ്രധാനമായും പ്രഭാതത്തിലും പ്രദോഷത്തിലും ആകാശവരിയിൽ ഞാൻ നിറയുമ്പോൾ എന്റെ വർണ്ണവിരിപ്പ് ആസ്വദിക്കാൻ ജനങ്ങൾ ഓടിക്കൂടും, കണ്ടിട്ടുണ്ടോ? ആ നിമിഷങ്ങളിൽ എന്റെ വർണ്ണപ്പൊലിമ സകലർക്കും ഹരമാണ് ഹരം. പിന്നെ ഭാരതത്തിലെ ഋഷിമാരും മുനിമാരും ഒക്കെ എന്നെ ഇഷ്ടപ്പെടുന്നു, അവരുടെ കുപ്പായം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിന്, ഭാരതാംബയുടെ ത്രിവർണ കുപ്പായത്തിലും തെളിമയോടെ മുകളിൽ നിൽക്കുന്നത്, ആദ്യം നിൽക്കുന്നത് ഞാനാണ്, ഞാൻ തന്നെ.
എന്താ, നിങ്ങളൊക്കെ വലിയ ഗൗരവത്തിലാണല്ലോ. ദാ എന്നെ കണ്ട് പഠിക്ക്, ഞാനാണ് ജീവിതത്തിന് ഉണർവും ഉന്മേഷവും പകരുന്നത്. ഈ ലോകത്ത് ചിരിയും ഉല്ലാസവും വിരിയിക്കുന്നത് ഞാനാണ്. നോക്കൂ, ദാ മേലെ സൂര്യഭഗവാനെ നോക്കൂ. ഭഗവാന്റെ നിറം സ്വർണം പോലെ മഞ്ഞയാണ്. എനിക്കറിയാം ഭഗവാനെ നേരെ നോക്കാൻ നിങ്ങൾക്കാവില്ല, അത്ര ശക്തമാണ് ആ നിറവും അതിന്റെ ഭംഗിയും. അത് മഞ്ഞയല്ലേ? പിന്നെ സൂര്യകാന്തി പുഷ്പത്തെ നോക്കൂ. സൂര്യകാന്തിയും ഭൂമിയിലുള്ള സകലതും മഞ്ഞയായ സൂര്യനെ നോക്കിയല്ലേ ജീവിക്കുന്നത്? എന്തിന്, ലോകത്ത് മനുഷ്യർ ആർത്തിയോടെ തേടുന്ന സ്വർണത്തിന് നിറം പകരുന്നതും ഞാനാണ്. അങ്ങനെ ലോകം നിങ്ങളോടൊത്ത് പുഞ്ചിരിക്കുമ്പോൾ ഓർക്കുക, എന്നെ കൂടാതെ ഈ ഭൂമുഖത്ത് സന്തോഷമില്ലെന്ന്. മനസ്സിലായോ?
എന്ത്, നിങ്ങളിൽ ആർക്കാണ് ഇത്ര മുഷ്ക്? ഞാൻ നിറങ്ങളുടെ നിറമാണ്. നിങ്ങളെയൊക്കെ അടക്കി ഭരിക്കാൻ എനിക്ക് കരുത്തുണ്ട്. നിങ്ങളെ നയിക്കാനും എനിക്കറിയാം. മനുഷ്യരിലും ജന്തുക്കളിലും പ്രവഹിക്കുന്ന രക്തം നോക്കൂ, അത് ഞാൻ തന്നെ. ഞാൻ അപകടത്തിന്റെയും ഒരേ സമയം ധീരതയുടെയും പോരാട്ടത്തിന്റെയും പടയോട്ടത്തിന്റെയും പ്രതീകമാണ്. ലക്ഷ്യത്തിനു വേണ്ടി പൊരുതാൻ എനിക്ക് വീര്യമുണ്ട്. വികാരവായ്പിന്റെയും സ്നേഹപ്പെരുമയുടെയും നിറവും ഞാനാണ്. ചുവന്ന റോസും ചെത്തിയും ചെമ്പരത്തിയും പോപ്പിയുമെല്ലാം എന്റെ വക്താക്കളാണ്. ഓർത്തോണം, പിന്നെ ചെങ്കൊടി അറിയാമല്ലോ.
എന്നെക്കുറിച്ച് ഞാൻ തന്നെ അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ വർണ്ണം രാജകീയമാണ്. അതിന് അതിൻ്റേതായ പ്രൗഢി പറയാതെ തന്നെയുണ്ട്. മഹത്വത്തിൻ്റെയും അധികാരത്തിൻ്റെയും ചിഹ്നമാണ് ഞാൻ. പണ്ടെല്ലാം രാജാക്കന്മാരും പിന്നെ ഇപ്പോൾ മെത്രാന്മാരും തങ്ങളുടെ അധികാരത്തിനും ആരാധനയ്ക്കുമെല്ലാം എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൻ്റെ വർണ്ണപ്പകിട്ടിലാണ് അവർ ശോഭിക്കുന്നത് എന്നോർത്തോളൂ. എലിസബത്ത് രാജ്ഞിയുടെ വസ്ത്രവിധാനം ശ്രദ്ധിച്ചിട്ടില്ലേ? അടിമുടി വയലറ്റാണ്. ഒപ്പം ഞാൻ വിജ്ഞാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും തപസ്സിൻ്റെയും പ്രതീകമാണ്. എന്നെപ്പോലെ തന്നെയാ ഈ ഇൻഡിഗോ, കടും നീല. താനെന്താ മിണ്ടാതെ നിൽക്കുന്നത്? സ്വന്തം കാര്യം വായെടുത്ത് മിണ്ടില്ല. ഒന്ന് സംസാരിക്കുന്നേ.
ഞാൻ നിശബ്ദതയുടെ നിറമാണ്. നിറക്കൂട്ടിൽ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഞാനില്ലെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം ഉപരിപ്ലവമാണ്. നിങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ എനിക്ക് കരുത്തുണ്ട്. ചിന്തയെയും ബൗദ്ധിക നിരൂപണ ശക്തിയെയും സൂചിപ്പിക്കാൻ എനിക്ക് കരുത്തുണ്ട്. സമചിത്തതയും സന്തുലിതാവസ്ഥയും എന്റെ ഗാംഭീര്യവർണ്ണത്തിലാണ് തിരിച്ചറിയപ്പെടുന്നത്. പ്രാർത്ഥനയുടെയും ആന്തരിക ശാന്തിയുടെയും വർണ്ണം ഞാൻ തന്നെയാണ്.
അങ്ങനെ ഈ നല്ല ദിവസം നിറങ്ങൾ ഓരോന്നും സ്വന്തം അവകാശങ്ങളും മേന്മകളും ഉന്നയിച്ച് തമ്മിൽ വഴക്കടിച്ചു നിന്നു. വഴക്ക് മൂർജിച്ച് കോലാഹലമായപ്പോൾ ആകാശത്തു നിന്ന് മിന്നലും ദിഗന്ധങ്ങൾ പിളർക്കുമാറ് ഇടിമുഴക്കവും വന്നു. അതോടൊപ്പം കോരിച്ചൊരിയുന്ന മഴയും. പിന്നെ നിറങ്ങൾ പേടിച്ചരണ്ട് ഒന്നിച്ചുകൂടി. അങ്ങനെ ആശ്വാസവും ധൈര്യവും കണ്ടെത്താൻ അവർ ശ്രമിച്ചു. പിന്നെ മഴയാണ് സംസാരിച്ചത്.
ഓ, വിഡ്ഢികളായ നിറങ്ങളെ, നിങ്ങൾ പരസ്പരം പോരടിച്ച് മേധാവിത്വം നേടാൻ ശ്രമിക്കുന്നത് സാഹസവും ഒപ്പം മൗഢ്യവുമാണ്. നിങ്ങളെയെല്ലാം അല്ല, നമ്മളെയെല്ലാം സൃഷ്ടിച്ചത് ദൈവമല്ലേ? ഓരോ നിറങ്ങൾക്കു പിന്നിലും എന്തിന് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും സൗരയൂഥത്തിനും ക്ഷീരപദങ്ങൾക്കുമെല്ലാം പിന്നിൽ ദൈവമല്ലേ, ഈശ്വരനല്ലേ? നമുക്കോരോരുത്തർക്കും ഓരോ ധർമ്മമാണുള്ളത്. അവ നിറവേറ്റാൻ തക്കവണ്ണം നമ്മെ അവിടുന്ന് വ്യത്യസ്തരായി സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോന്നും നിസ്തുലമാണ്. തനിച്ചും കൂട്ടമായും നിൽക്കാൻ ദൈവം കരുത്തു നൽകിയിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു. എല്ലാവരിലും എല്ലാറ്റിനും ദൈവത്തിന് പദ്ധതിയുണ്ട്. വഴക്കൊക്കെ മറന്ന് കൈകോർത്ത് നിങ്ങൾക്കൊന്ന് എന്റെ പിന്നാലെ വരാമോ? എന്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഈ നീലാകാശ വിരിയിൽ നിങ്ങളെ കൂട്ടിയിണക്ക് നമുക്കൊരു മഴവില്ലു തീർക്കാം. അത് നമ്മുടെ കൂട്ടായ്മയും ഐക്യവുമായിരിക്കും. അതിന്റെ ഫലമോ? മേഘങ്ങളിൽ മഴവില്ലു വിരിയുമ്പോൾ നാനാദിക്കുകളിൽ നിന്നും അത് മനുഷ്യർക്ക് ദൃശ്യമാകും. അത് കണ്ട് അവർ സന്തോഷിക്കും, അവരുടെ മനം കുളിർക്കും. അപ്പോൾ ദൈവം ഇനിയും തങ്ങളെ സ്നേഹിക്കുന്നല്ലോ എന്നോർത്ത് അവർ പ്രത്യാശയിൽ ജീവിക്കും. ദൈവമാണ് ഈ പ്രപഞ്ചത്തിനു പിന്നിൽ എന്നതിന്റെ സാക്ഷ്യമായിരിക്കും നാം വിരിയിക്കുന്ന ഈ മഴവില്ല്.
ജെറൂസലേമിലെ ശബ്ദമുഖരിതമായ ദിവസം ഓശാനവിളിയുടെ മധ്യേ വിനീതനായി കഴുതപ്പുറത്ത് കടന്നുപോയ ക്രിസ്തുവിലെ രക്ഷകനെയും നാഥനായ ദൈവത്തെയും ജനം തിരിച്ചറിയാതെ പോയി. അവർ ഭിന്നിച്ച് മാറി നിൽക്കുകയായിരുന്നു. ഇനി എവിടെയായിരിക്കും ദൈവമായ ക്രിസ്തുവിനെ വീണ്ടും നാം കണ്ടെത്തുക? അത് എന്നായിരിക്കും?
ജീവിതത്തിന്റെ സംഗീതങ്ങളുടെയും നൃത്തങ്ങളുടെയും ഓശാനവിളികളുടെയും ശുഭമുഹൂർത്തങ്ങളിൽ നാം ദൈവത്തെ മറന്നുപോവുകയും കാണാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ദുഃഖത്തിലും ജീവിതവ്യഥയിലും ഡയൽ ചെയ്യുന്ന എമർജൻസി നമ്പറാക്കി ദൈവത്തെ മാറ്റരുത്. കരഞ്ഞുകൊണ്ട് പിറന്നു വീഴുന്ന കുഞ്ഞിലും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരങ്ങളിലും പ്രഭാതത്തിൽ ഇറ്റുവീഴുന്ന തുഷാര കണികയിലും അവയെ താങ്ങുന്ന പച്ചയിലും പുൽനാമ്പിലും ദൈവം മറഞ്ഞിരിക്കുന്നു. പറന്നുയരുന്ന പക്ഷിയിലും പതഞ്ഞുപൊങ്ങുന്ന തിരമാലയിലും തത്തിക്കളിക്കുന്ന പുഴയുടെ ജലതരംഗത്തിലും ഇതാ ദൈവത്തിന്റെ സ്പന്ദനമുണ്ട്. ഓരോ പ്രഭാതത്തിലും കിഴക്കുദിക്കുന്ന സൂര്യനും അതു പരത്തുന്ന പ്രകാശവും വിളിച്ചോതുന്നു, ദൈവം ഇനിയും ഈ ലോകത്തെയും നമ്മെയും സ്നേഹിക്കുന്നുവെന്ന്. മാനത്ത് മഴക്കാറുയർന്ന് വർണ്ണരാജിയും മഴവില്ലും വിരിയിക്കുമ്പോൾ പ്രത്യാശയോടെ ജീവിതത്തിൽ നമുക്ക് കൈകോർത്തു മുന്നേറാം. ഒരുമിച്ച് ഏറ്റുപാടാം: ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഗാഡ് ലവ്സ് ദ വേൾഡ്, ഗോഡ് സ്റ്റിൽ ലവ്സ് ദ വേൾഡ്. ഓ ലോർഡ്, ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്. ദൈവമേ, അങ്ങ് എത്ര മഹോന്നതനാണ്.
ഗാനം ആലപിച്ചത് ലക്ഷ്മി ടീച്ചർ ആലപ്പുഴയും സംഘവുമാണ്. രചന ഫാദർ സ്റ്റാനിസ്ലാവുസ് കാക്കനാട്. സ്തുതികളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ അദ്ദേഹത്തെ സ്നേഹപൂർവം സ്മരിക്കുന്നു. സംഗീതം ജെറി അമൽദേവ്. ഇന്നത്തെ ചിന്താമലരുകൾക്ക് നിറം പിടിപ്പിച്ചവർ അഗസ്റ്റിൻ പാലയിൽ വക്കച്ചൻ കല്ലറയ്ക്കൽ, തെരീസ കല്ലറയ്ക്കൽ, സിസ്റ്റർ ടെൽമ, സിസ്റ്റർ ലൂർദ് മേരി എന്നിവരാണ്. പിന്നെ ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. പിന്നെ പ്രാർത്ഥനാപൂർവം ഏവർക്കും ആസന്നമാകുന്ന പെസഹായുടെ ആശംസകളും നേരുന്നു.